Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പക്ഷേ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാണ് കഥമപ്യപ്രവൃദ്ധേച്ച ദുഃഖേ. കാരണം ദുഃഖങ്ങളെല്ലാം ഒരുപാട് അനുഭവിച്ച് അതിന്റെ മോചനത്തിനായി ഈശ്വരാന്വേഷണം നടത്തുന്നവർക്ക് ചെറിയൊരു നിരാശയ്ക്ക് വകയുള്ള കാര്യമായത്. പക്ഷെ അതിന് മുമ്പ് തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെയാണ് തുടങ്ങേണ്ടതെന്നാണ്. അങ്ങനെയുള്ളവന് പ്രത്യക് പുഷ്പി എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട്. ഹിമാലയ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് കാണാം. ആ പുഷ്പത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ചെടി മുള്ളുള്ള ഒരു ചെടിയാ. അതിന്റെ പുഷ്പത്തിന്റെ ദളങ്ങൾക്ക് വളരെ നീളം കാണും. ആ ദളങ്ങളുടെ അറ്റം വളരെ കൂർത്തിരിക്കും, സൂചിയുടെ അറ്റം പോലെ കൂർത്തിരിക്കും. ആ പുഷ്പം വിടർന്നു വരുമ്പോൾ ഇതിന്റെ ദളങ്ങളുടെ അറ്റം ഉള്ളിലേക്ക് മടങ്ങിയിരിക്കും. അതായത് സാധാരണ പുഷ്പം വിരിഞ്ഞു വരുമ്പോൾ അതിന്റെ ദളങ്ങൾ പുറത്തേക്കാണ് വികസിക്കുന്നത്. പക്ഷെ ഈ പ്രത്യേക പുഷ്പി എന്ന് പറയുന്നത് ആയുർവേദത്തിനും പറയുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ പുഷ്പം ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി വരും, അത് വികസിക്കും തോറും മടങ്ങി വരും. അങ്ങനെ ആ പുഷ്പം ഉള്ളിലേക്ക് മടങ്ങി വരുന്നത് പോലെ ആരുടെ മനസ്സാണോ ഉള്ളിലേക്ക് മടങ്ങി വരുന്നത് എങ്ങനെ വളരും തോറും, അതാണ് പ്രത്യേക പുഷ്പി പ്രസവവിധിന. പ്രത്യേക പുഷ്പി വികസിക്കുന്നത് പോലെ പ്രത്യക് പ്രവണമാകുക. യേശു ഹൃദയം ആരുടെ ഹൃദയമാണോ, ഏതൊരുവന്റെ ചേതസ്സാണോ ഉള്ളിലേക്ക് വരുന്നത് വളർന്നു വരുമ്പോൾ, യുവത്വത്തിൽ നിന്നും അവൻ വളർന്നു വരുമ്പോൾ ഈ പുഷ്പത്തിന്റെ ദളങ്ങളെങ്ങനെയാണോ ഉള്ളിലേക്ക് വളരുന്നത് അതുപോലെ പ്രത്യേക പ്രവണം യസ്യ ചേത എന്നാണ്. ഏതൊരുവന്റെ ചേതസ്സാണോ പ്രത്യേക പ്രവണമായി തീരുന്നത് കോസ്തി ധന്യസ്ഥന്യ എന്നാണ്. ആരാണ് അവനേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്തുള്ളത് എന്നാണ്. ആരാണ് അങ്ങനെ ഒരുവനേക്കാൾ, ഏതൊരുവന്റെ ഹൃദയമാണോ അന്തർമുഖമാകുന്നത് പ്രത്യേക പ്രവണമായി തീരുന്നത്. പ്രത്യേക വക്രം ഭവതി ഹൃദയം കോസ്തി ധന്യസ്ഥന്യ. പ്രത്യേക വക്രം ഭവതി ഹൃദയം, ഹൃദയം മനസ്സ് പ്രത്യേക വക്രമാകുന്നു, ഉള്ളിലേക്ക് തിരിയുന്നു. കോസ്തി ധന്യസ്ഥന്യ, അവനേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്താരാണ് ഉള്ളത് എന്ന് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് തരുന്ന, ആചാര്യന്മാർ തരുന്ന ആശയങ്ങൾ ഇങ്ങനെയുള്ളതാണ്. അപ്പോ ആ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരുവന്റെ മനസ്സ് ഈശ്വരോന്മുഖമാകുകയും അന്തർമുഖമാകുന്നു, ആത്മോന്മുഖമാകുന്നുണ്ടെങ്കിൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്നാണ്. അല്ല, ബഹിർമുഖമായി ഭൗതികമായി പലതും നേടി ജീവിതത്തിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലുതാകുന്നവനൊന്നും ഇവിടെ ഇവന് തുല്യനല്ല എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ആചാര്യന്മാരുടെ ഉപദേശം. ആ പ്രത്യേക പ്രവണത, അന്തർമുഖത, അതിനാണ് ഇവിടെ ഏറ്റവും മഹത്വം കൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ. അപ്പോ ഈ പറയുന്ന ചാർവാകന്മാരുടെ ആദർശങ്ങളല്ല നമുക്ക് മാതൃകകളായിരിക്കേണ്ടതെന്ന് ഉള്ളത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഈ നിത്യാനിത്യ വസ്തുവേയം തുടങ്ങിയ സാധന ചതുഷ്ടയത്തെ കുറിച്ച് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ സംശയം വരും. അതായത് ഈ തപസ്സുകളെ കുറിച്ച്, തപസ്സിന്റെ എന്താണ് സ്ഥാനം, ചിലർ അങ്ങനെ സംശയം ചോദിക്കാറുണ്ട്. ഇവിടെ തപസ്സിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ശമദമാദികൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ തപസ്സുകൾക്ക് എന്താണ് സ്ഥാനം? കാരണം കൃച്ഛ്രം, ചാന്ദ്രായണം തുടങ്ങിയ തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ശരീരത്തെ വളരെ പീഡിപ്പിക്കുന്ന തപസ്സുകൾ, പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ്സ്, അങ്ങനെയുള്ള തപസ്സുകളുണ്ട്. ഇത്തരം തപസ്സുകളെന്ന് പറയുന്ന ഒരാളുടെ ഇതിനാവശ്യമുണ്ട്. മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ ഇതൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഇത്തരം തപസ്സുകളെ ഈ അദ്വൈത ചിന്തയിൽ ഇത്തരം തപസ്സുകൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഭഗവാൻ ഗീതയിൽ ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കർശയന്ത ശരീരസ്ഥം ഭൂതം ഗ്രാമം അചേതസം പറയുന്നു. ഈ ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, ഇത് ജഡമാണ്. പക്ഷെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? എന്റെ ക്ഷേത്രമാണ്. ഞാൻ ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള ബോധം കൂടാതെ ഈ ശരീരത്തെ പീഡിപ്പിച്ച് ആ ശരീരത്തെ ിലൂടെ എന്നെയും പീഡിപ്പിക്കുന്നവൻ എന്താണ്? താൻ മിഥ്യ ആസുര നിശ്ചയാൻ, അസുരന്മാരെന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പോ ഒരു ശരീരത്തെ അങ്ങനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് അസുരന്മാരുടെ പണിയെന്നാണ്. അപ്പൊ ശരീരത്തെ അങ്ങനെ കർശനമായി പീഡിപ്പിക്കുന്ന തപസ് സാധാരണ മനുഷ്യർക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ള തപസ്സുകൾ ഋഷിമാരൊക്കെ ചെയ്തതായിട്ടും മറ്റും പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള തപസ്സുകൾക്ക് പ്രസക്തിയുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം, സർവ്വസാധാരണമായിട്ട് അത് അനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ്. എവിടെയാണ് പ്രസക്തി വരുന്നത്? തപസ്സുകൾ ആവശ്യം വരുന്നത് ചിലയിടത്ത് ചില സിദ്ധികൾ കൈവരിക്കാൻ വേണ്ടി കഠിനമായ തപസ്സുകൾ നടത്തി, അതീന്ദ്രിയമായ സിദ്ധികൾ, അണിമാദി ഐശ്വര്യങ്ങൾ കഠിനമായ തപസ് അനുഷ്ഠിച്ച് നേടേണ്ടതുണ്ട്. പക്ഷെ അത് മോക്ഷത്തിന് ഉപകരിക്കുന്നതല്ല, ആത്മീയ ഉത്കർഷത്തിന് ഉപകരിക്കുന്നതല്ല. സിദ്ധികളും ഭൗതികമാണ്, അതുകൊണ്ട് എല്ലാവരും നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാർ സിദ്ധിക്ക് വേണ്ടി വിവേകമുള്ളവരാരും തപസ് ചെയ്യാൻ പോകത്തില്ല. പിന്നെ മറ്റു ചിലയിടത്ത് തപസ് വരുന്നത് ചില മഹാത്മാക്കളുടെ ജീവിതത്തിൽ കർശനമായ തപസ്സുകൾ കാണുന്നുണ്ട്. അങ്ങനെ കർശനമായ തപസ് വരുന്നത് എന്ന് വെച്ചാൽ അത്തരം ആൾക്കാർ തന്റെ ഭൂതഭാവി സംസ്കാരങ്ങളെയെല്ലാം അവരുടെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും പാപം അധിഷ്ഠം തന്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കഠിനമായ വിഘ്ന രൂപത്തിലിരിക്കുന്ന ഏതെങ്കിലും പാപങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും ചില ശരീരക്ലിഷ്ടതയുള്ള ചില തപസ്സുകൾ അനുഷ്ഠിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ചില വിഘ്നങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഇന്ന വിഘ്നം നശിപ്പിക്കാൻ വേണ്ടി ഇന്ന തപസ് എന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ആ തപസ് അനുഷ്ഠിക്കുമ്പോൾ ആ വിഘ്നം നശിക്കും. അതാണ് ചില മഹാത്മാക്കളുടെ ജീവിതത്തിൽ ചില സമയത്ത് അങ്ങനെയുള്ള കർശനങ്ങളായ തപസ്സുകൾ അനുഷ്ഠിച്ചതായി കാണുന്നത്. അതെല്ലാം വിലക്ഷണമാണെന്ന് വെച്ചാൽ അപൂർവമായി കാണുന്ന സംഭവങ്ങളാണ്. അല്ലാതെ സാധാരണ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ പീഡിപ്പിക്കുന്നു. ശരീരത്തെ പീഡിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്? താൻ ഞാനാണ് നിന്റെ ഉള്ളിയിരിക്കുന്നത്, നീ നിന്റെ ശരീരത്തെ പീഡിപ്പിച്ചാൽ എന്നെ പീഡിപ്പിക്കുകയാണ്. ഈ ബോധം ഇല്ലാതെ ചെയ്യുന്നത് തമസിന്റെ താമസമായ തപസ്സെന്നാണ്, ഹഠാത് ഉള്ള തപസ്സുകളാണ്. അത്തരം തപസ്സുകൾ സാധന ചതുഷ്ടയത്തിൽപ്പെടുന്നില്ല. ആത്മവിചാരത്തിന് അത്തരമുള്ള തപസ്സുകളൊന്നും ആവശ്യമില്ല. അത്തരം തപസ്സുകളെ കുറിച്ച് അത് ഇങ്ങനെ പറയുന്നു, വ്യക്തമായിട്ടും ഭാഷ്യകാരൻ പറയുന്നുണ്ട്, കൃച്ഛ്രം ചാന്ദ്രായണം തുടങ്ങിയുള്ള വ്രതങ്ങളൊന്നും ഈശ്വര വിചാരം ചെയ്യുന്നവരെടുക്കരുത്. സാധാരണഗതിയിൽ അങ്ങനെയുള്ള വ്രതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ധാതു വൈഷമ്യം വരും, ശരീരത്തിന് രോഗം പിടിപെടും, ആരോഗ്യം നശിക്കും, യോഗിയാകുന്നതിന് പകരം രോഗിയായി മാറും, രോഗത്തിൽ ശ്രദ്ധനായിത്തീരും. യോഗിയാകാൻ പോയി രോഗിയാകുന്നതിന് തയ്യാറാകാതിരിക്കുക. അതുകൊണ്ട് തപസ്സും സാധനചതുഷ്ടയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നത് മധ്യമമാർഗം ആണ്. ബുദ്ധന്റെ ശിഷ്യന്മാര് ആദ്യം ഇതുപോലെ കഠിനമായ, ശ്രീബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ തപസ്സിന്റെ കാലമായിരുന്നു, കഠിനമായ തപസ്സുകളായിരുന്നു. അങ്ങനെ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ച് ഉപദേശിച്ചു, എന്റെ മാർഗം എന്ന് പറയുന്നത് മധ്യമമാർഗമാണ്. മധ്യമം എന്ന് പറയുമ്പോൾ കഠിനമായ തപസ്സിലേക്കും പോകാൻ പാടില്ല, ലൗകിക ഭോഗങ്ങളിലേക്കും മുഴുകാനും പാടില്ല, അതിന്റെ മധ്യത്തിലൂടെ സഞ്ചരിക്കുക എന്നാണ്. എന്നുവെച്ചാൽ കായം ക്ലേശം ശരീരത്തെ കഠിനമായി പീഡിപ്പിക്കാനും പാടില്ല, ശരീരത്തെ കൂടുതൽ പോഷിപ്പിക്കാനും പാടില്ല. അതായത് നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു വഴി, ആ വഴിയാണ് മധ്യമ മാർഗം എന്ന് പറയുന്നത്. ആ മധ്യമ മാർഗമാണ് നമ്മുടെ ഈ പറയുന്ന ആചാര്യന്മാരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരും അല്ലെങ്കിൽ അതുപോലെയുള്ള പൂർവിക ആചാര്യന്മാരെല്ലാം സാധനയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് മധ്യമ മാർഗമാണ്. അപ്പൊ ആ മധ്യമ മാർഗത്തിലാണ് ഈ പറയുന്ന നിത്യാനിത്യ വസ്തുവിവേകം അത് ഇതൊക്കെ പറയുന്നത്. എന്താ ഇവിടെയെന്നും ഈ പറയുന്ന ശരീരകായക്ലേശമുള്ള അതിനെക്കുറിച്ച് സംശയം ഉന്നയിച്ചതുകൊണ്ടാണ് ആ വിഷയം കൂടി ഞാൻ വിശദീകരിക്കുന്നത്. ഈ കായക്ലേശത്തെ ഉണ്ടാക്കുന്ന സാധാരണ മനുഷ്യർക്ക് അതൊന്നും പറ്റിയിട്ടുള്ളതല്ല. ഏതെങ്കിലും സിദ്ധപുരുഷന്മാർ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ അതിന്റെ ഭൂതഭാവികളെയെല്ലാം മനസ്സിലാക്കി അതിനുവേണ്ടി ചെയ്തതായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സാധകൻ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, എന്റെ ഇന്ന ഇന്ന പാപങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ കർശനമായി എന്റെ ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ് ചെയ്ത് ആ പാപത്തെ നശിപ്പിക്കണം എന്നുള്ള ഉൾബോധം ഒരാൾക്കൊണ്ട് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അങ്ങനെ അരുത് എന്ന് പറയുന്നില്ല. സാധാരണമായി നിർദ്ദേശിക്കുന്ന ഈ സാധനകളിൽ കഠിന തപസ് അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, മറിച്ച് അതിനെ നിഷേധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നെ മറ്റ് സാധനങ്ങൾ ചെയ്യുന്നതിന് അറിഞ്ഞായാലും അറിയാതെ ആയാലും അതിൻ്റെതായ ഫലം അതുണ്ടാകുന്നു. അന്ധകരണ ശുദ്ധിയുടെ രൂപത്തിലുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ, ഈ പറയുന്ന സാധനങ്ങളിൽ ഇത് പൊതുവായി പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ നിത്യം അനുഷ്ഠിച്ചു വരുന്ന ജപതപാദികളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. കർമ്മ ഭക്തികളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇത് കുറച്ചുകൂടി മുന്നോട്ട് കടന്നു എന്നാണ് ഇവിടെ നിത്യാനിത്യ വസ്തുവേഗത്തിൽ തുടങ്ങിയാണ്. അതിന് മുമ്പുള്ള സാധനങ്ങളെ കുറിച്ചൊന്നും കൂടെ വിശദമായി പറയുന്നു. നാമജപങ്ങളും മറ്റും അതെല്ലാം ദുഷ്ടമായ ഫലത്തെ ഉണ്ടാക്കിയില്ലെങ്കിലും അദൃഷ്ടമായ ഫലത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. വിദ്യാരണ്യ സ്വാമികളുടെ ജീവചരിത്രത്തിനും മറ്റും അതിനുദാഹരണം പറയുന്നുണ്ട്. കേട്ടിരിക്കും മിക്കവാറും പേര്. വിദ്യാരണ്യ സ്വാമികൾ വളരെ ദരിദ്രനായിരുന്നു. വിദ്യാരണ്യ സ്വാമി എന്ന് പറയുമ്പോൾ പഞ്ചദശി ജീവൻമുക്തി വിവേകം തുടങ്ങി വേദാന്തത്തിൽ വിവരണ പ്രമേയ സംഗ്രഹം തുടങ്ങി വളരെ പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങൾ വേദാന്തത്തിൽ എഴുതിയിട്ടുണ്ട്. മീമാംസയിൽ മീമാംസ ന്യായമാല തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പൂർവ്വമീമാംസയിൽ എഴുതിയിട്ടുണ്ട്. മാധവീയ ധാതുപൂർത്തി തുടങ്ങി സംസ്കൃത വ്യാകരണത്തിൽ പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങൾ എത്രയോ മനുഷ്യ ആയുസ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ. അത്രയും വലിയ പണ്ഡിതനായിരുന്ന ആളാണ്. എല്ലാ ശാസ്ത്രങ്ങളും അദ്വൈത ചിന്തയിൽ തന്റേതായ ഒരു ശൈലി ഉണ്ടാക്കിയ ആളാണ്. പൂർവാചാര്യന്മാരെ പിന്തുടർന്നാണെങ്കിലും തനതായ ഒരു ശൈലി, അതാണ് പഞ്ചദശി. അങ്ങനൊരു ചിന്താഗതി തന്നെ ഉണ്ടാക്കിയെടുത്ത പ്രൗഢ പണ്ഡിതനും ആത്മജ്ഞാനിയും പരിപ്രാജകനായി അവസാനം ജീവൻ മുക്തനായി ജീവിതം അവസാനിപ്പിച്ച ആളാണ് വിദ്യാരണ്യസ്വാമി. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം ബാല്യകാലത്ത് വളരെ ദാരിദ്ര്യമുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ആഹാരത്തിന് വഴിയില്ലാതെ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഉപാധ്യായനോട് ചെന്ന് ചോദിച്ചു, ഇതിനെന്താണ് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനുള്ള എന്താണ് വഴി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഗായത്രി ഉപാസിക്കുക. നീ ബ്രാഹ്മണനാണല്ലോ, ഉപനയനം ചെയ്ത് ഗായത്രി ചെല്ലുന്നവല്ലേ, ഗായത്രി ഉപാസിക്കാൻ പറഞ്ഞു. ഉടനെ ഗായത്രി ഉപാസിച്ചു വളരെ തീവ്രമായി. അദ്ദേഹം വിലക്ഷണമായ ഒരു പ്രതിഭയായിരുന്നു, അതുകൊണ്ട് ഉപാസനയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. തീവ്രമായി ഗായത്രി ഉപാസിച്ചു. ഗായത്രി ഉപാസിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? പുരച്ഛരണം നടത്താൻ പറഞ്ഞു. ഏഴ് പുരച്ഛരണം നടത്തി. ഏഴ് പുരച്ഛരണം പൂർത്തിയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ ദാരിദ്ര്യ ദുഃഖങ്ങളെല്ലാം ഇതോടെ മാറുമെന്നാണ്. പക്ഷെ ഏഴ് പുരച്ഛരണം നടത്തിയിട്ട് ദൈവം പ്രതീക്ഷിച്ചു, ഗായത്രി ദേവി പ്രത്യക്ഷമായി തന്നെ അനുഗ്രഹിക്കുന്ന മുഹൂർത്തം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം മാറിയില്ല. പക്ഷെ ഈ ശാസ്ത്ര അധ്യയനം ചെയ്തു, അങ്ങനെ പണ്ഡിതനായി, പ്രസിദ്ധനായി, കൃഷ്ണദേവരായരുടെ മന്ത്രിയായി. അങ്ങനെ അദ്ദേഹത്തിന് സമ്പത്തും എല്ലാം തന്റെ പരിശ്രമം കൊണ്ടുണ്ടായി. മന്ത്രിസ്ഥാനം വരെ കിട്ടി. അപ്പോൾ വലിയ സമ്പന്നനുമൊക്കെ ആയി. ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്തു, അനേക യുദ്ധങ്ങൾ നയിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഗാർഹസ്ഥ്യധർമ്മം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്മാർത്ഥ നിയമം അനുസരിച്ച് വാനപ്രസ്ഥ സന്യാസം അതിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം സന്യാസിയായി. സന്യാസിയായി ശൃംഗേരി മഠത്തിന്റെ ശങ്കരാചാര്യരും ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ ശങ്കരാചാര്യരായിരുന്നപ്പോൾ പിന്നെ അദ്ദേഹം അതും ഉപേക്ഷിച്ചു. ഇനി ശങ്കരാചാര്യ സ്ഥാനവും വേണ്ട എന്ന് വിചാരിച്ച് അതും ഉപേക്ഷിച്ച് പിന്നെ പരിവ്രാജകനായി. അങ്ങനെ പരിവ്രാജകനായി സഞ്ചരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഗായത്രി ദേവി ഇദ്ദേഹം വിളിക്കാതെ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഗായത്രി ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ചോദിച്ചു, ഇപ്പൊ നീ എന്തിനാ വന്നത്? നിന്നെ കൊണ്ട് എനിക്ക് യാതൊരു ആവശ്യമില്ല. എനിക്കൊരു കാലത്ത് ആവശ്യം ഉണ്ടായിരുന്നു, അന്ന് വന്നില്ല. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചതാണ്, എന്നിട്ട് വന്നില്ല. ഇപ്പൊ എന്തിനാ വന്നത്? ഇപ്പൊ എനിക്ക് യാതൊരു ആവശ്യമില്ല. മുക്തപുരുഷനാണല്ലോ. അപ്പോ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ്. പറഞ്ഞു, നീ നിന്റെ പുറകിലോട്ട് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം തന്റെ ഉള്ളിലേക്ക് നോക്കിയും കണ്ട എന്താണ്? പ്രതീകാത്മകമായി കണ്ടത് ഏഴ് വലിയ ചാമ്പൽ കൂനകളാണ് കണ്ടത്. ഏഴ് ചാമ്പൽ കൂനകൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിഘ്നങ്ങളായിരുന്ന ഏഴ് തരത്തിലുള്ള പ്രാരബ്ധ കർമ്മങ്ങളാണ്. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ ഈ ഏഴ് പുരസ്കരണം കൊണ്ട് നശിച്ചു. നശിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ആത്മജ്ഞാനവും മോക്ഷം വരെയുള്ളത് പ്രാപിക്കാൻ കഴിഞ്ഞത്. എന്താണ്? ഈ ഏഴ് പുരസ്കരണത്തിന്റെ ഫലമാണ്. അത് ദേവി ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൊരു കഥ പറയുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന എല്ലാ അനുഷ്ഠാനങ്ങൾക്കും എല്ലാം ദൃഷ്ടമായിട്ട് അല്ലെങ്കിൽ അദൃഷ്ടമായിട്ട്, അദൃഷ്ടമായ ഫലങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മളൊരു നാമം ജപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ അത് ആത്മീയമായി സഹായിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. ആന്തരികമായ അന്ധകരണത്തിന്റെ ഏതോ ഒക്കെ തലങ്ങളിൽ എന്തെങ്കിലും പരിവർത്തനങ്ങൾ അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന വിദ്യാരണ്യസ്വാമിക്ക് അനുഭവപ്പെട്ടതുപോലെ നമുക്ക് അതൊരു ചാമ്പൽ കൂനയായിട്ടൊന്നും അനുഭവപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത്തരം സാധനങ്ങളിലൂടെയുള്ള ആത്മശുദ്ധി, ആ ആത്മശുദ്ധിയാണ് നമ്മുടെ ആചാര്യന്മാരും മോക്ഷത്തിന് ഉപായമായി സ്വീകരിക്കുന്ന, അല്ലാതെ അരാജകത്വമല്ല. അപ്പൊ സാധന ചതുഷ്ടയത്തെ കുറിച്ച് പറഞ്ഞപ്പോ സാന്ദർഭികമായി അത് വന്നതുകൊണ്ടാണ് എന്നാണ് ഈ കാര്യം പറഞ്ഞത്. അങ്ങനെയുള്ള സാധന ചതുഷ്ടയ സമ്പത്തി നമ്മുടെ മാർഗവും അതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മാർഗം എന്ന് പറയുന്ന എപ്പോഴും ഒരു ആത്മീയ സാധകന്റെ മാർഗം എന്ന് പറയുന്നത് ഋഷി മാർഗമാണ്, മറ്റു മാർഗങ്ങളല്ല. മറ്റു മാർഗങ്ങളിൽ ഇതിന് ചേരാത്ത പലതും കാണും. ഇന്നത്തെ ലോകത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ നമ്മുടെ മാർഗത്തിന് യോജിക്കാത്ത പലതുമാണ് പുറം ലോകത്തുള്ളത്. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ മാർഗം എന്ന് പറയുന്നത് ഋഷിമാർഗമാണ്. ശ്രീബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി, ഭാര്യയും പുത്രനെയൊക്കെ ഉപേക്ഷിച്ച്, രാജ്യം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിലേക്ക് ചെല്ലുന്ന എന്താണ്? അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചീവരം, പാലി ഭാഷയിൽ പറഞ്ഞാൽ കീറത്തുണി, കയ്യില് ഭിക്ഷാപാത്രം, പിച്ചച്ചട്ടി, ഇത് രണ്ടുമായിട്ടാണ് ഇത് നടക്കുന്നതായിട്ട് അറിഞ്ഞു പിതാവ്, ശ്രീബുദ്ധന്റെ പിതാവ്. തന്റെ മകൻ ഇങ്ങനെയാണ് നടക്കുന്നത്, ഈ സംഭവം കേട്ടിരിക്കും. ബുദ്ധന്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. തന്റെ പിതാവ് അറിഞ്ഞ് തന്റെ മകൻ ഇങ്ങനെയാണ് നടക്കുന്നത്, കയ്യിലൊരു പിച്ചച്ചട്ടിയും ഒരു ചീവരവും മുഷിഞ്ഞ വസ്ത്രവും. ഇത് കണ്ടു അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായി. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പിതാവ് പറയും, നീ ശാക്യ വംശത്തിന് അപമാനത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം നീ പറഞ്ഞ വംശം എന്ന് പറയുന്നത് എന്താണ്? ആ വംശത്തിന്റെ ചിഹ്നം ഗർജിക്കുന്ന സിംഹമാണ്, നാല് സിംഹങ്ങൾ. നമ്മൾ അശോക ചക്രത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. അത് ശാക്യ വംശത്തിന്റെ ചിഹ്നമാണ്, അവരുടെ കൊടിയടയാളമാണ്. നാല് ദിക്കിലേക്ക് നോക്കി ഗർജിക്കുന്ന നാല് സിംഹങ്ങളാണ് എന്ന് വെച്ചാൽ, അത്രയും പരാക്രമശാലികളായ രാജാക്കന്മാര് പറന്ന ഒരു ക്ഷാത്ര വംശമാണ്. ഈ വംശത്തിലാണ് നീ പറന്നത്. അപ്പൊ നിന്റെ പാരമ്പര്യം, നിന്റെ അന്തസ്, ഇതെല്ലാം പാലിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു? നീ രാജ്യത്തെ ഉപേക്ഷിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു, ഈ വംശത്തിന് അപമാനം ഉണ്ടാക്കി, ചെങ്കോല് പിടിച്ച് രാജ്യം ഭരിക്കേണ്ട കയ്യിൽ പിച്ചച്ചട്ടിയും കൊണ്ടാണ് നടക്കുന്നത്. മാനക്കേടാണ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൽ പക്ഷെ നീ മരിച്ചിരുന്നെങ്കിലും എനിക്ക് സന്തോഷമായിരുന്നു എന്ന് വളരെ ദുഃഖത്തോടുകൂടി പിതാവ് പറയുമ്പോൾ, രാജാവ് പറയുമ്പോൾ ബുദ്ധൻ പറയുന്നത് എന്താണ്? മഹാരാജാവേ, അങ്ങക്ക് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞത് ശാക്യവംശത്തിലല്ല, എന്റെ വംശം അതല്ല. എന്റെ വംശം ഋഷിവംശമാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്ഷാത്രവംശത്തിലല്ല പറഞ്ഞത്, എന്റെ വംശം എന്ന് പറയുന്നത് ഋഷിവംശമാണ്. എന്റെ പാരമ്പര്യത്തിൽ എന്താണ്? വിവേകം, വിജ്ഞാനം, വൈരാഗ്യം, ഇതൊക്കെയാണ് എന്റെ സമ്പത്ത്. അല്ലാതെ നിങ്ങളുടെ ചെങ്കോലും കിരീടവും കൊട്ടാരവും ഭാര്യയൊന്നും എന്റെ സമ്പത്തല്ല. എന്റെ വംശത്തിന്റെ സമ്പത്ത് ഇതൊക്കെയാണ്. സമ്യക് ചിന്തയും സമ്യക് പ്രവൃത്തിയും തുടങ്ങിയ അഷ്ടാംഗ മാർഗം, അതാണ് എന്റെ സമ്പത്ത്, എന്റെ വംശത്തിന്റെ സമ്പത്ത്. അത് സനാതനധർമ്മമാണ്, ഋഷിമാരുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ ജനിച്ച എനിക്ക് ഈ പിച്ചച്ചട്ടിയും ചീവരവും എല്ലാം എന്താണ്? ഇതൊക്കെ എനിക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞ് പിതാവിനെ മാനസാന്തരപ്പെടുത്തി അവിടെ വച്ച് തന്നെ ധർമ്മോപദേശം ചെയ്ത് ബുദ്ധൻ തന്റെ പിതാവിനെയും നിർവാണത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ സാധകന്മാരുടെ മാർഗം എന്ന് പറയുന്നത് അതാണ്. അവരുടെ വംശം എന്ന് പറയുന്നത് ഋഷിവംശമാണ്. അവരുടെ മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ശമവും ദമവും യമവും നിയമവും ആസനവുമൊക്കെയാണ്. അതാണ് നമ്മുടെ ആചാര്യന്മാരെ നമുക്ക് കാണിച്ചു തരുന്ന മാർഗം. അല്ലാതെ ഈ അരാജകത്വവാദികൾ പറയുന്നത് പോലെയുള്ള അരാജകത്വം സാധകന്മാരുടെ സമ്പത്തല്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഋഷി പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് ഈ സാധന ചതുഷ്ടയ സമ്പത്തുകളൊന്നും ഇതൊക്കെ കുറച്ച് മനസ്സിന് സംഘർഷം ഉണ്ടാക്കിക്കുന്നിരിക്കാം തുടക്കത്തിൽ. പക്ഷെ ആത്യന്തികമായ ശാന്തി, നിർവാണത്തെ തരുന്നതിന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഈ ഒരു മാർഗമേ ഉപദേശിക്കുന്നുള്ളൂ. അല്ല, ചാർവാകൻ ഉപദേശിക്കുന്ന മാർഗങ്ങളൊന്നും ഇവിടെ സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം, അപരോക്ഷ ജ്ഞാനം എന്താണെന്ന് വിശദീകരിക്കാമോ എന്നാണ്. മുമ്പേ ഞാൻ പറഞ്ഞു, ശാസ്ത്രത്തിൽ എല്ലാ കാര്യവും വിശദീകരിക്കുന്നില്ല. അതിലൊന്നാണ് ഈ അപരോക്ഷ ജ്ഞാനം. അതൊരിടത്തും വിശദീകരിക്കുന്നില്ല. സ്വസംവേദ്യമാണ് എന്നുവെച്ചാൽ സ്വ അനുഭവത്തിൽ മനസ്സിലാക്കേണ്ട അപരോക്ഷ ജ്ഞാനം. അത് വിശദീകരിക്കാം. ഇപ്പോൾ ഉള്ള ജ്ഞാനമൊന്നും അല്ല എന്ന് വിശദീകരിക്കാം. അല്ലാതെ അപരോക്ഷ ജ്ഞാനത്തെ കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കാം. ശാസ്ത്രത്തിൽ വാക്കുകളില്ല, ഏതോ വാചോ എന്ന് വർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എവിടെ നിന്നാണോ മനസ്സിനോടൊപ്പം വാക്കുകളും ഇന്ദ്രിയങ്ങളും എല്ലാം പിന്തിരിയുന്നത്, മനസ്സും എല്ലാം പിന്തിരിയുന്നത്, ആ സ്ഥലമാണ് അപരോക്ഷ ജ്ഞാനത്തിന്റെ സ്ഥലം. അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നേതി നേതി എന്ന് വേണമെങ്കിൽ പറയാം, ഇതല്ല ഇതല്ല എന്ന് പറയാം. നമ്മൾ ഈ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമല്ല എന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപരോക്ഷ ജ്ഞാനം ആർക്കും വേറൊരാളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ ഒക്കത്തില്ല, ആർക്കും വേറൊരാളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റത്തില്ല, അതൊരിക്കലും പറ്റത്തില്ല. ഗുരുക്കന്മാർ പോലും വേറൊരാൾക്കത് കൊടുക്കുന്നില്ല, അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു ഗുരുവും വേറൊരു ഗുരുവിന് അപരോക്ഷ ജ്ഞാനത്തെ കൊടുക്കുന്നില്ല, മറിച്ച് അപരോക്ഷ ജ്ഞാനത്തിലേക്കുള്ള ഉപായങ്ങൾ അത് കാണിച്ചു കൊടുക്കുന്നു. ഒരു ഗുരു ശിഷ്യന് അതിന് വരുന്ന തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുന്നു, അതിനുള്ള നേർവഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ആർക്ക് വേറൊരാളിന് എങ്ങനെ അപരോക്ഷ ജ്ഞാനത്തെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? സ്വാനുഭവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിർവികൽപ്പ സമാധി കിട്ടിയാലും അപരോക്ഷ ജ്ഞാനം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. സമാധി പലതരത്തിലും ഉണ്ടാകാം പറഞ്ഞല്ലോ. ലൗകികമായ പ്രവൃത്തികളിൽ കൂടി പോലും സമാധി ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ സമാധി പലതരത്തിലുണ്ടാകാം. യോഗ ശാസ്ത്രങ്ങളിൽ പറയുന്ന സമാധിയെ ഇവിടെ അദ്വൈത വിചാരത്തിൽ അംഗീകരിക്കുന്നില്ല. സമാധി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ യോഗശാസ്ത്രത്തിൽ പറയുന്ന സമാധി എന്നുള്ളത് നമ്മൾ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് നമുക്ക് വാക്യാർത്ഥ വിചാരത്തിലൂടെ നമ്മൾ സമാധിയിലെത്തിച്ചേരാമെങ്കിൽ അത് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കും. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള സമാധികളാണ് ഇവിടെ അംഗീകരിക്കുന്നത്. തൈത്തിരി ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ഇക്കാലം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ചിത്തവൃത്തി നിരോധസ്തു അർത്ഥാന്തരം ഇതി ചെയ്ത് എന്ന് തുടങ്ങുന്ന ഭാഷ്യം. അതിന്റെ മലയാളം ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക. ചിത്തവൃത്തി നിരോധം മോക്ഷത്തിന് ഒരു ഉപായമാണ് എന്ന് ചിന്തിച്ചാലോ സാധ്യമല്ല, ആ മോക്ഷത്തിന് ഉപായമല്ല എന്ന് പറഞ്ഞ് അവിടെ നിഷേധിക്കുന്നുണ്ട്. അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, യോഗികൾ അത് അംഗീകരിക്കത്തില്ല. ചിത്തവൃത്തി നിരോധം ചെയ്യുന്നവർക്ക് അത് സ്വീകാര്യമായിരിക്കില്ല. പക്ഷെ ഇവിടെ പറയുന്ന മോക്ഷം, ഞാൻ പറഞ്ഞല്ലോ മോക്ഷം ചാർവാകനുമുണ്ട്, ഇവിടെ പറയുന്ന മോക്ഷം ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും എന്ന് പറയുന്ന മോക്ഷത്തിന് ഈ പറയുന്ന വേദാന്ത ശ്രവണ മനന നിധ്യാസങ്ങളുടെ മാർഗമാണ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി യോഗ സമാധികളെയൊന്നും അവിടെ അംഗീകരിച്ചിട്ടില്ല. ഈ വഴിക്ക് സമാധി ഉണ്ടാവുമെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട്, ആ സമാധി സ്വീകാര്യമാണ്, അതിനെയും സാധനയായി സ്വീകരിക്കുന്നു. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന അറിവ് ലഭിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഭാഗവതം വായിച്ച് ഉപാസന ചെയ്ത് നിർവികൽപ്പ സമാധി നേടിയാൽ അപരോക്ഷ ജ്ഞാനം ആകുമോ? ആകാമല്ലോ, ഇന്ന വഴിക്ക് തന്നെ വേണമെന്നില്ല. ഭാഗവതം വായിച്ച് ഒരാൾ മോക്ഷം നേടുമെങ്കിൽ അതിനോട് നിഷേധിക്കുന്നില്ല. ഏത് രീതിയിലായാലും വിവേകം ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതും ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപശൂദ്രാധികരണത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, അന്നത്തെ ഇതനുസരിച്ച് പറയുന്നുണ്ട്, അന്ന് ശൂദ്രന്മാർക്ക് വേദം അധ്യയനം ചെയ്യുന്നതിന് അവകാശമില്ലായിരുന്നു, അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഭാഗവതം വായിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ മതി, മോക്ഷം ഉണ്ടാകും. അങ്ങനെ മോക്ഷം ഉണ്ടായവരുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മോക്ഷത്തിന് ഇങ്ങനെയില്ല, ഇവിടെ ഇറച്ചി വെട്ടുകാരനും കച്ചവടക്കാരനും എല്ലാം മോക്ഷം നേടിയ ചരിത്രമാണ് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. തുലാധരന്റെ കഥ പറയുന്നുണ്ട്, തുലാധരൻ കച്ചവടക്കാരനാണ്, അയാൾ തുലാസ് നേരെ പിടിച്ച് കച്ചവടം ചെയ്തു എന്നേ ഉള്ളൂ, അയാൾക്ക് മോക്ഷം നേടി. ഇറച്ചി വെട്ടുകാരന്റെ കഥ പറയുന്നുണ്ടല്ലോ, മഹാഭാരതത്തിൽ വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട്. അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മാംസം വെട്ടി മനുഷ്യന് വിൽക്കുകയാണ്, പക്ഷെ അയാൾ മോക്ഷം നേടിയതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ പിങ്കള വേശ്യാവൃത്തിയിൽ ജീവിച്ചവളാണ് മോക്ഷം നേടിയതായി പറയുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ആർക്കെല്ലാം മോക്ഷം നേടാമെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. മോക്ഷത്തിന് യാതൊരു ഇതുമില്ല. ഇവിടെ ചില നിയമങ്ങൾ പഴയകാലത്ത് കൊണ്ടുവച്ച് വേദം പഠിക്കുന്നതിനും മറ്റേതിനും ഒക്കെയാണ് നിയമം ഉണ്ടായത്, ഉപനയനം നടത്തുന്നതിനും അതിനൊക്കെയാണ് നിയമം ഉണ്ടായത്. മോക്ഷത്തിനാരും നിയമം ഉണ്ടാക്കിയിട്ടില്ല, മോക്ഷത്തിനാർക്കും നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ആർക്കും ഏത് സമയവും ഉണ്ടാക്കാം, അത് ഏത് തരത്തിലാണ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ്. ദത്താത്രേയന് എത്ര ഗുരുക്കന്മാരുണ്ടായിരുന്നു, എങ്ങനെയാ മോക്ഷം നേടിയത്? വേദാന്തം പഠിച്ചിട്ടാണോ? ഒന്നുമല്ല. ഇവിടെ ചിന്തിക്കുന്നത് ഈ ഉപനിഷത് അധ്യയനത്തിലൂടെയുള്ള മോക്ഷത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള മോക്ഷം എന്നാണ്, ഒരു ജീവന്റെ പരിപാക അവസ്ഥയിൽ സ്വയം സംഭവിക്കുന്നതാണ് മോക്ഷം. ഉണ്ടാക്കുന്നതോ കൊടുക്കുന്നതോ വാങ്ങുന്നതോ ഒന്നുമല്ല, അത് ഏത് തരത്തിലും ആകാം, ആർക്കും ആകാം. അതിന് വേദം അധ്യയനം ചെയ്യണമെന്നൊന്നുമില്ല. ഇതിന് ഒരു ശാസ്ത്ര രീതി അനുസരിച്ച് ഈ ജന്മത്തിൽ ഒരു വ്യക്തിയിൽ അതൊന്നും കാണുന്നില്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ അതൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഊഹിക്കുന്നു, അത്രയേ ഉള്ളൂ. പൂർവ്വജന്മങ്ങളിൽ അതെല്ലാം സംഭവിച്ചിരിക്കും, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇറച്ചി വെട്ടുകാരൻ മോക്ഷം നേടി വേദം പഠിച്ചിട്ടാണ്? ഒന്നുമല്ലല്ലോ. ഇപ്പൊ ഭാഗവതം വായിച്ച് മോക്ഷം നേടാമോ, ലളിതാ സഹസ്രനാമം വായിച്ചിട്ട് മോക്ഷം നേടാമോ, ഇതൊന്നും നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഏതിലൂടെ വേണം മോക്ഷം നേടാം. സ്വന്തം വീട്ടു ജോലികൾ ചെയ്ത് മോക്ഷം നേടിയവരെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നും അവിടെ നിഷേധിക്കുന്നില്ല, ആർക്കും മോക്ഷം നേടാം. മൃഗങ്ങൾ കൂടി മോക്ഷം നേടിയ കഥ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേവന്മാരിൽ കുറെ പേര് മൃഗങ്ങളാണ്, അവരുമെല്ലാം മുക്തന്മാരെന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? ഇവിടെ അതാണ്, മൃഗങ്ങൾക്ക് മോക്ഷമുണ്ട് എന്നാണ്. നന്ദികേശൻ, മൂഷകൻ ഇവരൊക്കെ മോക്ഷം നേടിയവരാണ്, വാഹനങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നു. അനന്തൻ ഇവരെല്ലാം മുക്ത പുരുഷന്മാരെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് മോക്ഷം ഇന്നാർക്ക് കൊടുക്കണം, അതിന് വിധി നിഷേധങ്ങളൊന്നുമില്ല, എന്നാർക്കാകാവൂ അങ്ങനെയൊന്നുമില്ല. പിന്നെ സാധനാ മാർഗത്തിൽ ചില കാര്യങ്ങളിൽ ഒരു കാലത്ത് ചിലർ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് കാലഹരണപ്പെട്ട് നിയമങ്ങളാണ്. ഇന്നത്തെ കാലത്ത് അതൊന്നും ആ നിയമങ്ങളൊന്നും പറഞ്ഞിട്ട് അർത്ഥമില്ല, അതെല്ലാം മാറിപ്പോയി. അവിടെ മാത്രമേ ഉള്ളൂ ഈ ഭേദവിചാരം വരുന്നത്, അത്തരം ചില സാധനാ മാർഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ല, മോക്ഷത്തിൽ ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടില്ല, മറിച്ച് ഇങ്ങനെ ആകാമെന്നേ പറയുന്നുള്ളൂ മോക്ഷം നേടാം. ചാതുർവർണ്ണ പക്ഷപാതം ഉണ്ടായിരുന്ന ആചാര്യന്മാർ പോലും മോക്ഷത്തിന് ആർക്കും നിഷേധം കൽപ്പിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും മറ്റും വളരെ സ്പഷ്ടമായിട്ട് ഇതിന് ധാരാളം പേര്, ജാജലിയുടെ കഥ, ഹംസത്തിന്റെ കഥ, എത്രയോ മഹാഭാരതത്തിലെ ശാന്തിപർവം വായിച്ചു നോക്കുക, ആരൊക്കെയാണ് അവിടെ മോക്ഷം നേടിയിരിക്കുന്നത്, ഏതെല്ലാം തരത്തിൽ ജീവിച്ചവരാണ് മോക്ഷം നേടിയിരിക്കുന്നത് എന്നൊക്കെ നോക്കും. അതുകൊണ്ട് മോക്ഷത്തിനങ്ങനെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ഈ ധർമ്മശാസ്ത്രത്തിൽ അല്ലോ അല്ലെങ്കിൽ മോക്ഷശാസ്ത്രത്തിലോ ഒരിടത്തും പറയുന്നില്ല. മോക്ഷം ആർക്കും ആകാം, അതിന് ഒരു ശാസ്ത്രവും പഠിക്കണമെന്നില്ല, ഒരു സാധനയും അനുഷ്ഠിക്കണമെന്നുമില്ല. ആ ജന്മസിദ്ധന്മാരായിട്ട് എത്ര പേര് കാണുന്നുണ്ട്, ജനിക്കുമ്പോൾ തന്നെ മുക്തന്മാരായിട്ട്. വാമദേവൻ ഗർഭത്തിലിരുന്ന് മോക്ഷം നേടിയെന്നാണ് വേദത്തിൽ തന്നെ പറയുന്നത്. വാമദേവ ഋഷിക്ക് ഗർഭത്തിലിരിക്കുമ്പോൾ ഞാനും ഉണ്ടായി എന്നാണ്, ജനിച്ചതിന് ശേഷമല്ല, അവിടെ ഇരുന്ന് മോക്ഷം നേടി, ജനിച്ചപ്പോൾ പൂർണ്ണ മുക്തനായിട്ട് തന്നെ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എപ്പോ എന്ന് വേദം പഠിച്ചു, അതെല്ലാം പൂർവ്വജന്മത്തിലേക്ക് അങ്ങ് തള്ളുകയാണ്. അങ്ങനെ എവിടെയെങ്കിലും ഈ പറയുന്ന മര്യാദകൾ കാണാതെ മോക്ഷം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർവ്വജന്മത്തിൽ അതെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോക്ഷത്തിന് അങ്ങനെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളുമില്ല. ഈ സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ചാണ് നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്ത്. ആ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത് വേദാന്ത ശ്രവണത്തിന് ഒരു വ്യക്തിയിൽ സാമാന്യമായിട്ടെങ്കിലും ആവശ്യമാണ്. അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മോക്ഷത്തെ കൊടുക്കുന്നു. സാമാന്യമായിട്ടുള്ള അതിന്റെ അത് ഒരാൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ വേദാന്ത ശ്രവണത്തിന് യോഗ്യനായി തീരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇനി അടുത്ത് വേദാന്ത വിചാരം ആരംഭിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ ഗുരുസ്മരണയോടുകൂടി അവസാനിപ്പിക്കുന്നു.